മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്താണ്? വിശ്വാസികൾ ആ പ്രവാചകനോട് എന്ത് നിലപാടിലാണ് ഉണ്ടാകേണ്ടത്? ഇവിഷയകമായി വിശുദ്ധ ഖുർആനും തിരുചര്യയും സംശയങ്ങൾക്കും അവ്യക്തതകൾക്കും ഇടം നൽകാത്ത വിധം സവിസ്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചക സ്നേഹം എന്ന പ്രയോഗം നമുക്കിടയിൽ വളരെ വ്യാപകമായി നടക്കുന്ന ഒന്നാണ്. പ്രവാചകനോട് സ്നേഹം ആവശ്യമാണ് താനും. പക്ഷേ പ്രവാചക സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരാൾ പ്രവാചകനെ സ്നേഹിക്കുന്നവനാകുന്നു എന്ന് പറയുന്നതിന്റെ അനിവാര്യമായ തേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്നേഹം സ്നേഹത്തിൽ പരിമിതപ്പെട്ട് കിടക്കുന്നു എന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവേണ്ടത് ആരോട് എന്നത് ഒരു നിരപേക്ഷമായ ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ബന്ധിതമായ മറുപടി അങ്ങനെ സ്നേഹമുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാകുന്നു എന്നാണ്. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا അശദ് ഹുബ്ബല്ലില്ല. വളരെ വ്യക്തമാണ് ഈ സൂക്തത്തിന്റെ പ്രതിപാദ്യം. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന് സമന്മാരെ കൽപ്പിക്കുന്നു. മിനന്നാസിമ യത്തഖിദു മിൻദൂനില്ലാഹി അന്ദാദൻ, അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിന്റേതായ ഏതൊക്കെയോ അധികാരങ്ങൾ, ഏതൊക്കെയോ പരിഗണനകൾ, ഏതൊക്കെയോ സ്ഥാനമാനങ്ങൾ അവർക്കുകൂടി ഇവർ വകവെച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രയോഗതലത്തിൽ യുഹിബ്ബുനഹും കഹബ്ബില്ല, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നു. ഇവർ ഇവരുടെ കാര്യം നടത്താൻ അവരോടൊരു പക്ഷേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ക്ഷേമാശ്ചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ശക്തിയുടെ കടാക്ഷം മൂലമാണ് ഇങ്ങനെ സുഖസുന്ദരമായി നടക്കുന്നത് എന്ന് ഇവർ വിചാരിക്കുന്നു. ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർക്ക് സാക്ഷാൽ നാഥന്റെ രക്ഷ കിട്ടിയത് ഇന്നയാളുടെ ബർക്കത്തും കറാമത്തും നമുക്ക് അനുകൂലമായിട്ടുള്ളത് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏതൊക്കെയോ അളവിൽ ഇവർ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഈ സമന്മാരായി കൽപ്പിച്ച ആളുകളെ വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദൃശ്യമാർഗേണ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അദൃശ്യതയിൽ ചാലിച്ച ഒരു സാധാരണയിൽ കവിഞ്ഞ സ്നേഹം അവർക്ക് ഇവർ നൽകുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. അതിനെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നിട്ട് അള്ള തുടർന്ന് പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല, സത്യവിശ്വാസികൾ അവർക്ക് ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ സ്നേഹം അത് അള്ളാഹുവിനോടായിരിക്കും. എന്നിട്ട് ആയത്തിന്റെ തുടർച്ചയിൽ അള്ളാഹുവിനെ വിട്ട് ഇങ്ങനെ സമന്മാരായി കൽപ്പിച്ചവർക്ക് പിന്നീട് വരാനിരിക്കുന്ന പരിമിതികളെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അതല്ല വിഷയം വന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ നിരപേക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, ആകാശത്ത്, അല്ലെങ്കിൽ മനുഷ്യരിൽ, സൃഷ്ടികളിൽ എന്നിങ്ങനെയുള്ള ഒരു ഉപാധിയും വെക്കാതെ ഒരു വിശ്വാസിക്ക് ആരോടാണ് ഏറ്റവും ശക്തമായ സ്നേഹം ഉണ്ടാവേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് തർക്കമില്ലാത്ത മറുപടി അത് അള്ളാഹുവിനോടാകുന്നു എന്നാണ്. എന്നാൽ അള്ളാഹു എന്ന് പറയുന്നത് സൃഷ്ടികളിൽപ്പെട്ട ഒന്നല്ല, അവൻ യജമാനനും സൃഷ്ടാവും യജമാനനും ഉടമസ്ഥനുമാണ്. സൃഷ്ടികൾ എന്ന് പറയുന്ന അവന്റെ ഈ സൃഷ്ടിജാലങ്ങളായ എല്ലാത്തിന്റെയും കൂട്ടത്തിൽ ഒരു ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് എന്തിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് എന്ന ചോദ്യം വീണ്ടും വരുമ്പോ ഒരു സംശയവുമില്ലാതെ പ്രവാചകനോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സ്നേഹിക്കാതെ എങ്ങനെ സ്നേഹിക്കാതെ മിൻ വലദിഹി വവാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നമ്മുടെ മാതാപിതാക്കൾ മക്കൾ ഇങ്ങനെ സ്നേഹത്തിന്റെ ലിസ്റ്റിൽ മുൻപന്തിയിൽ മുന്തിയ പരിഗണനകളോടെ ഓരോരുത്തർക്കും ആരൊക്കെ ഉണ്ടാകുമോ അവരുടെ ഒക്കെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ ആവുന്ന ആവാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈമാൻ വാദം യാഥാർത്ഥ്യമാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പ്രവാചകനോട് സ്നേഹമുണ്ടാകണം എന്ന് മാത്രമല്ല, ആ സ്നേഹം നമ്മുടെ ഈമാനിന്റെ ഒരു തികവിന്റെയും മികവിന്റെയും ഉദാഹരണവുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് പ്രകടിപ്പിക്കേണ്ടത് എല്ലാവരോടും ഒരേപോലെയല്ല. മുതിർന്ന ഒരാളെ സ്നേഹിക്കുന്നത് പോലെയല്ല ചെറിയ ഒരു കുട്ടിയെ സ്നേഹിക്കേണ്ടത്. മാതാവിനെ സ്നേഹിക്കുന്നത് പോലെയല്ല ഭാര്യയെ സ്നേഹിക്കേണ്ടത്. ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെയല്ല സഹോദരിമാരെ സ്നേഹിക്കുന്നത്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്ന ആരുടെ മുമ്പിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നതിനനുസരിച്ച് പ്രകൃതിയുടെ തേട്ടമനുസരിച്ച് തന്നെ അതിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് പറയുകയും ആ സ്നേഹത്തിന്റെ വഴി എന്ത് എന്ന് അവിടെ നിന്ന് വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്, ഏറ്റവും മികച്ചു നിൽക്കേണ്ട വികാരം അതാണ് എന്ന് പഠിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പ്രവാചകൻ നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹപ്രകടനത്തിന്റെ വഴി പ്രവാചകനെ പിൻപറ്റലാണ്. അപ്പൊ പ്രവാചക സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തെക്കാൾ മികച്ചു നിൽക്കുന്ന രണ്ട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് പ്രവാചകനുള്ള അനുസരണമാണ്. അതിന്റെ ഒരു വശത്തെയും അതിന്റെ ഒരു പ്രാധാന്യത്തെയും സംബന്ധിച്ച് മറ്റൊരു ചർച്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചില സൂക്തങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് വളരെ ഗൌരവപ്പെട്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്ന് തെളിഞ്ഞ കാര്യങ്ങളൊക്കെയും പിന്നീട് യാതൊരു ഉപാധിയും കൂടാതെ അസ്വസ്ഥത കൂടാതെ ഒരു വിശ്വാസി അംഗീകരിക്കണം. വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. പ്രവാചകൻ എന്ത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ പിൻപറ്റണം. പ്രവാചകൻ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ ഹിദായത്തിലാകും. അത്യുള്ള റസൂൽ ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, അള്ളാഹുവിനനുസരിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രായോഗിക രൂപം? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൺമുമ്പിൽ വന്ന് നിന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെട്ട് നിർണായകമായ സന്ദർഭത്തിലൊക്കെയും ചില്ലറയായിട്ടോ മൊത്തമായിട്ടോ ഉപദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് സാധ്യമാണോ? അള്ളാഹു നമ്മോടൊപ്പം അങ്ങനെ നമ്മുടെ കൂട്ടത്തിലൊരു സാന്നിധ്യമായിട്ടൊരു നിറസാന്നിധ്യമായി ഓർഡറുകളും ഓർഡിനൻസുകളുമായിട്ട് റബ്ബ് നമ്മോടൊപ്പമില്ല. പിന്നെ റബ്ബിനെ നമ്മൾ എങ്ങനെയാണ് അനുസരിക്കുന്നത്? റബ്ബിന്റെ വചനങ്ങൾ പ്രവാചകനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ പ്രവാചകനിലൂടെ ലഭിച്ച ആ കൽപ്പനകളാണ് നമ്മൾ പാലിക്കുന്നത്, ആ നിരോധനങ്ങളാണ് നമ്മൾ ഗൗനിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൂ എന്ന് ഖുർആൻ പറയുമ്പോഴോ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നേർക്കുനേരെയുള്ള ഓർഡറുകൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഖുർആനിനെ അനുസരിക്കലാകുന്നു എന്ന് വരുമ്പോ പ്രവാചകനനുസരിക്കൂ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കി ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ചില ആളുകൾ സംശയം പറയുന്നു, ഈ ഇമാം ബുഖാരി മുതലുള്ള ആളുകളൊക്കെ എന്നാ വന്നത്? ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ലേ ഈ ഹദീസ് ക്രോഡീകരണത്തിന്റെ ഒരു കുറ്റമറ്റ രീതി തന്നെ വന്നത്? അപ്പൊ ഇത് കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും ഹദീസ് എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധമേ ഇല്ലാത്ത എന്തോ ഒരു കാര്യമായിരുന്നു. അത് പൊടിപിടിച്ചെവിടെയോ കിടപ്പായിരുന്നു. ആളുകൾ അതിലേക്ക് അങ്ങനെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നില്ല. അത് മനുഷ്യർ അവിശ്വാസികളുടെ ചർച്ചയിൽ അതൊരു വിഷയമല്ല, ജീവിതത്തിൽ അതിന് ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു അനറബി രാജ്യത്ത്, ഇമാം ബുഖാരി അറബ് രാജ്യത്ത് ജനിച്ച മനുഷ്യനല്ല, ഒരു അനറബ് രാജ്യത്ത് ഇമാം ബുഖാരിയെ പോലെയുള്ള, മുസ്ലിമിനെ പോലെയുള്ള, തുർമുദിയെ പോലെയുള്ള, നസായിയെ പോലെയുള്ള, ഇബ്നു മാജയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാരുണ്ടാകുന്നു. ഇവരെല്ലാവരും ഒരേ കാലത്തല്ല, ചില്ലറ വ്യത്യാസങ്ങളോടെ ഇവരുടെ കാലഗണന നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഹദീസ് വിഷയങ്ങളിൽ ഇവർ വലിയ പഠനം നടത്തുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഹദീസ് വിശ്വാസികളുടെ ജീവിതത്തിലെ ഒരു പ്രസ്താവ്യമായ വിഷയമാകാതിരുന്ന ഒന്ന് ആരോ വന്ന് പൊടി തട്ടി പുറത്തെടുത്തു എന്ന രീതിയിൽ ഹദീസുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വിഷയത്തെ വല്ലാതെ വക്രീകരിച്ചുകൊണ്ട് മനസ്സിലാക്കലാണ്. കാരണമെന്താണ്? ഈ നബിയും സഹാബത്തും സഹാബത്തിനെ പിന്തുടർന്നവരും, അവരെയാണ് നമ്മൾ അറബിയിൽ താബിഉകൾ എന്ന് പറയുന്നത്. പിന്നെ താബിഉ താബിഉകൾ എന്ന് പറഞ്ഞാൽ സഹാബത്തിനെ പിന്തുടർന്നവരെ പിന്തുടർന്നവർ. ഈ ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചവർ. ആ ജീവിച്ച സഹാബി, പിന്നെ സഹാബി എന്ന് സാങ്കേതികമായി പറയുന്നത് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെയല്ലോ. പിന്നെയോ നബിയുടെ കാലത്ത് വിശ്വാസിയായിക്കൊണ്ട് പ്രവാചകനോടൊപ്പം ജീവിച്ചയാളെയാണ് സഹാബി എന്ന് പറയുന്നത്. ആ സഹാബിമാരുമായിട്ട് സഹകരിച്ച് ജീവിച്ചവരാണ് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ തലമുറയൊക്കെ പ്രവാചകാധ്യാപനങ്ങൾ അവരുടെ മുമ്പിൽ പച്ചപിടിച്ച് സജീവമായിട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. അവർക്ക് പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹം എത്രത്തോളമാണ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഹിജ്റയുടെ വേളയിലൊക്കെ അത്തരം ചരിത്ര വിശകലനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ പ്രവാചകനിൽ നിന്നുള്ള ഓരോ വാക്കും സാഗൂദം കേട്ട് അപ്പപ്പ യാഥാർത്ഥ്യമാക്കുന്നതിനും ജീവിതത്തിൽ പകർത്തുന്നതിനും മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു ജനത, അവരോട് താമസിച്ച് ജീവിച്ച തൊട്ടടുത്ത ജനത, അവരിൽ നിന്ന് ദീൻ പഠിച്ച പിന്നത്തെ തലമുറ, ഈ കാലഘട്ടത്തിൽ പ്രവാചക അധ്യാപനങ്ങൾ എന്നത് അവിടെ ഒരു അവ്യക്തമായ വിഷയമേ അല്ല. കാരണം പ്രവാചകൻ വന്നത് തന്നെ ഖുർആൻ പഠിപ്പിക്കാൻ മാത്രമല്ല, അല്ലിമുഖുമുൽ കിതാബ വൽ ഹിക്മ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹിക്മത്ത് കൂടി ഈ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും കിതാബും ഹിക്മത്തും എന്ന് പറയുമ്പോൾ കിതാബല്ലാത്തതും കിതാബിലില്ലാത്തതുമായ വേറെന്തോ ഒന്നാകുമ്പോഴാണ് ആ പ്രയോഗത്തിന് തന്നെ പ്രസക്തി. അതുപോലെ തന്നെ ആ പ്രവാചകനോടൊപ്പം മീസാൻ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവാചകനോടൊപ്പം മീസാൻ, തുലാസ് എന്ന് നമുക്കതിന് മലയാളത്തിൽ പറയാം. ആ പ്രവാചകനോടൊപ്പം നൂർ അവതരിപ്പിച്ചു എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഹിക്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ നൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വത്തമാൻ നൂറല്ലതി ഉൻസിലമാ, ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് തന്നെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു, ആ പ്രവാചക അധ്യാപനങ്ങളെ പാടയങ്ങ് വേർപ്പെടുത്തിയാൽ പിന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒന്നിന് സ്വന്തം നിലക്ക് നിലനിൽപ്പില്ല. പിന്നെ ആ ഗ്രന്ഥത്തിൽ നിന്ന് ഹുദ കിട്ടുമെങ്കിൽ ഏത് ഗ്രന്ഥത്തിൽ നിന്നും, ഏത് ദൈവിക ഗ്രന്ഥത്തിൽ നിന്നും ഹുദ കിട്ടും, സന്മാർഗം കിട്ടും എന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ സുന്നത്ത് നിഷേധികളായി കാണപ്പെടുന്നവരൊക്കെ സർവവേദ സത്യവാദികളുമായിട്ട് ആയി കൂടി കാണപ്പെടുന്നത്. ഇത് യാദൃശ്ചികമല്ല. സുന്നത്തിന്റെ സ്ഥാനം ഇസ്ലാമിക ശരീരത്തിൽ സുന്നത്തിന്റെ സ്ഥാനം അങ്ങോട്ട് ചോദിച്ചു മാറ്റിവെച്ചാൽ പിന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഹുദ കണ്ടെത്താൻ കഴിയുമെങ്കിൽ, അതിൽ നിന്ന് സന്മാർഗം കിട്ടുമെങ്കിൽ, അതനുസരിച്ച് ജീവിക്കാൻ സാധ്യമാകുമെങ്കിൽ മുൻകാല വേദങ്ങളൊക്കെ അനുസരിച്ച് അതുപോലെ ജീവിക്കാൻ കഴിയും. കാരണം മുൻകാല വേദങ്ങളുടെ വകവേദ പിന്നെ പലതരത്തിലുള്ള കൈകടത്തലുകൾക്കും വേദഗതികൾക്കും വിധേയമായതിൽ ആയതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന ഒരു വേദഗ്രന്ഥമുണ്ടല്ലോ. ആ ഗ്രന്ഥം ഇന്ന് അതിന്റെ വക്താവായ പ്രവാചകനില്ലാതെ വായിച്ചാൽ നമുക്കെന്താ ഗ്രഹിക്കാൻ കഴിയുക? അതുപോലെ തന്നെയാണ് ഖുർആൻ അതിന്റെ വക്താവായ പ്രവാചകൻ മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെ വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ പിന്നെ ഖുർആൻ വായിക്കുന്നതും വേറെ ഏതോ ഒരു മുൻകാല വേദഗ്രന്ഥം വായിക്കുന്നതും പ്രയോഗത്തിൽ ഒരുപോലെ ഇവർക്ക് അനുഭവപ്പെടും. അപ്പൊ പിന്നെ ഖുർആൻ സുന്നത്തിനെ നിഷേധിക്കുന്നവർക്ക് എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും പറച്ചവനിലേക്കുള്ള വഴിയാണ് എന്ന് തോന്നുക സ്വാഭാവികമാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകനെ മാറ്റിവെച്ച്, പ്രവാചക അധ്യാപനങ്ങളെ അവഗണിച്ച്, അതിനെ പരിഗണിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിതം സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടൊപ്പം ഹിക്മത്ത് ഇറക്കിയിരിക്കുന്നു, ആ പ്രവാചകന് നൂറ് നൽകിയിരിക്കുന്നു, ആ പ്രവാചകന് മീസാൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തിന് അനിവാര്യമായ കാര്യങ്ങളാണത്. ഖുർആനും സുന്നത്തും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദ്യമെങ്കിൽ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ആശയങ്ങൾക്കും അക്ഷരങ്ങൾക്കും ദൈവികതയുള്ള ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയം അള്ളാഹുവിന്റേതാണ്, അതിന്റെ അക്ഷരവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഭാഷ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നസ്സല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനായ ജിബ്രീൽ ആണ് അത് പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ജിബ്രീലിന്റെ ആ സാന്നിധ്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ وَمَا يَنطِقُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ يُوحَى عَلَّمَهُ شَدِيدُ الْقُوَى ذُو مِرَّةٍ وَاسْتَوَى وَهُوَ بِالْأُفُقِ الْأَعْلَى എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ജിബ്രീലിന്റെ ആ വരവിനെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് സൂറത്തുൻ നജ്മിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പോ അങ്ങനെ ജിബ്രീലിലൂടെ ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം പ്രവാചകന് ലഭിച്ചു. അതിന്റെ ആശയം അള്ളാഹുവിന്റേതാണ്, അതിന്റെ ഭാഷയും ദൈവികമാണ്. പ്രവാചകന്റെ വകയായിട്ട് അതിലൊരു വരിയുമില്ല, പ്രവാചകന്റെ വകയായിട്ട് അതിലെ ഒരു പ്രയോഗവുമില്ല, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ സ്ഥാനം. നേരെ മറിച്ച് ഈ ഖുർആൻ വിശദീകരിക്കാൻ ഇത് ഇതനുസരിച്ച് വിശ്വാസികൾക്ക് പ്രായോഗികമായി കാര്യം ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ ഒരു മനുഷ്യനെ അള്ളാഹു നിശ്ചയിച്ചു. ആ മനുഷ്യനാകുന്നു ലക്ഷണമൊത്ത ആ മനുഷ്യനാകുന്നു പ്രവാചകൻ. അദ്ദേഹം എന്തുകൊണ്ട് മനുഷ്യനായി എന്ന് ആളുകൾ ചോദ്യം ചെയ്തു. കാരണം ഒരു മനുഷ്യൻ ഒരു ദൈവിക ഗ്രന്ഥവുമായിട്ട് വന്നാൽ ആ ദൈവിക ഗ്രന്ഥത്തിന് മനുഷ്യ ജീവിതത്തിൽ വലിയ സ്ഥാനം കിട്ടും. ദൈവിക ഗ്രന്ഥത്തിന് മനുഷ്യ ജീവിതത്തിൽ സ്ഥാനം കിട്ടുന്നത് ദൈവിക ഗ്രന്ഥത്തിന്റെ പ്രതിയോഗികൾക്ക് ഒട്ടും സഹിക്കില്ല. അതുകൊണ്ട് പ്രതിയോഗികൾ ഉന്നയിച്ച ചോദ്യം എന്താണെന്നറിയോ, ആ ബാഅസ അല്ലാഹു ബഷറ റസൂല, ഇയാളെയാണോ ഇപ്പൊ അള്ളാഹു കിട്ടിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കും, മക്കയിലെ വിശ്വസ്തനായ അറിയപ്പെട്ട ഒരു തറവാട്ടിലെ വിശ്വസ്തനായ, ഈ തറവാട് എന്നൊന്നും പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല. തറവാടിനൊന്നും ഒരു വിലയും ഇസ്ലാമിക ജീവിതത്തിലില്ല. ആരാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വഴിപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധനായത് അവന് മാത്രമാണ് സ്ഥാനം എന്നതാകുന്നു ഇസ്ലാമിന്റെ നിലപാട്. പക്ഷേ അന്നത്തെ ഖുറൈശികളുടെ മനസ്സനുസരിച്ച് ഞാൻ പറയാം, ആ മക്കയിലെ ഒരു അറിയപ്പെട്ട ഒരു കുടുംബത്തിൽ സർവാംഗീകൃതമായ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ കൊച്ചുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതൃശ്രേണിയിൽ നിലകൊള്ളുന്ന ഒരു തറവാട്ടിൽ, അവിടെയാണ് അബൂതാലിബ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപ്പമാരെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അവരവിടെ ഏതോ പുറമ്പോക്കിൽ കഴിഞ്ഞവരല്ല. അവർ അന്ന് അറേബ്യയുടെ കടിഞ്ഞാറുടെ കയ്യിലാണോ ആ കുടുംബത്തിൽപ്പെട്ടവരാണ്. അതിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നുണ്ട്. അതുവരെയും ജാഹിലിയത്തിന്റെ, അതുവരെയും തെറ്റായ വഴിക്ക് ജനസമൂഹത്തെ മൊത്തം നയിച്ചിരുന്നവരുടെ കടിഞ്ഞാൻ ഇനി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിക്ക് ജനങ്ങളെ നയിക്കുന്നവരുടെ കയ്യിൽ വരാൻ പോവുകയാണ്. ഇതാണ് ഖുറൈശികളെ ബേജാറാക്കിയത്. അതിന്റെ അടിവേരറുക്കണം, അതിനവരൊരുപാട് പണിയെടുത്തു. അതിലൊരു പണിയാണ് ഈ മനുഷ്യനാണോ അള്ളാ നബിയായിട്ട് അയച്ചത്? ഒരു മലക്കാണ് നബിയായിട്ട് വരുന്നതെങ്കിൽ ആ മലക്കിന് ഈ ഖുർആൻ വചനങ്ങളെ പ്രാക്ടീസ് ചെയ്ത് ഇത്രമാത്രം വിജയിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. ഒരു മലക്കാണ് വരുന്നതെങ്കിൽ മലക്കിങ്ങനെ വേഷം മാറിയിട്ട് മനുഷ്യന്റെ കോലത്തിൽ അങ്ങനെ വരും? റസൂലുള്ളാഹിന്റെ അടുത്ത് അടുക്കൽ ജിബ്രീൽ വന്നതായിട്ട് ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. യാത്രാ ചടവൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് ഈമാനിനെയും ഇസ്ലാമിനെയും എഹ്സാനിനെയും കുറിച്ച് ചോദിച്ചു. എല്ലാത്തിനും റസൂലുള്ള മറുപടി പറഞ്ഞു. അങ്ങനെ ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ മലക്ക് വരാം, മലക്കിനെ അള്ളാഹ് അയക്കാം. ഒരു മലക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ ഈ കിതാബനുസരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ അത് ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുമായിരുന്നില്ല. അപ്പൊ അവർ വിചാരിച്ചു, ഇങ്ങനെ മലക്ക് വന്നിട്ട് ഈ കിതാബായിട്ട് വന്നിട്ട് തൊലിപ്പുറമെ അങ്ങ് പോയി കിട്ടിയ നന്നാവുമായിരുന്നു. അല്ലെന്തിനാ ഈ മനുഷ്യനെ അയച്ചത്? അതാണ് അവരുടെ ചോദ്യം. അമ്മ തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്, കുല്ലോക്കാന
കുല്ലൗകാന ഫില്ലർദി മലായികത്തുൻ യംശൂന കുല്ലൗകാന ഫില്ലർദി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ ലനസല്ല അലൈഹിം മിനസ്സമാഇ മലക്കുർ റസൂല
وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا
ഞാൻ പറയാൻ തുടങ്ങുന്നത് ഞാൻ ചരിത്രത്തിന്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ മനുഷ്യ സമൂഹത്തിലേക്ക് വഴികാട്ടിയായിട്ട് ദൂതനെ വിട്ടോ അപ്പോ ഒക്കെ അവർ ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ഈ മനുഷ്യനാണോ അള്ളാഹ്ക്ക് നബിയാക്കാൻ കിട്ടിയത് എപ്പൊക്കെ നബിയാച്ചോ അപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് പ്രവാചകരെ താങ്കൾ അവരോട് പറ കുല്ലൗകാന ഈ ഭൂമിയിൽ ശാന്തഗംഭീരമായി നടക്കുന്ന മനുഷ്യരായിരുന്നുണ്ടായിരുന്നു മലായിക്കത്ത് മലക്കുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവരുടെ സന്മാർഗത്തിന് വേണ്ടി ആകാശത്തിൽ നിന്നൊരു മലക്കിനെ നാം ദൂതനായിട്ട് അയക്കുമായിരുന്നു. അപ്പൊ ഇപ്പോ ഉള്ളത് ഭൂമിയിലുള്ളത് മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ ഈ ദൈവിക ഗ്രന്ഥം സ്വാധീനിക്കപ്പെടണം. മനുഷ്യരുടെ ജീവിതം ഈ ദൈവിക ഗ്രന്ഥമനുസരിച്ച് പുനഃസംവിധാനിക്കപ്പെടണം. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഈ ദൈവിക ഗ്രന്ഥം അതിനെ 100% ചേർത്ത് നിർത്തണം. ഇത് മനുഷ്യനെ സാധ്യമാകൂ. അതുകൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു, എന്നിട്ട് ആ മനുഷ്യർക്ക് വഹ്യു നൽകി. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ആശയത്തിലും അക്ഷരത്തിലും ദൈവികമാണ് എന്ന് മനസ്സിലാക്കാം. ഹദീസ് എന്ന് പറയുന്നതും ഈ ഖുർആനിനെ പോലെ ആശയത്തിലും അക്ഷരത്തിലും ദൈവികമായിരുന്നുവെങ്കിൽ അതിന്റെ വ്യവഹാരം വളരെ സങ്കീർണമായേനെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസ് അഥവാ ഖുർആനിനെ വ്യാഖ്യാനിക്കാനുള്ള ദൈവിക ശാസ്ത്രം എന്ന് പറയാവുന്ന ആ വചന ദൗത്യം പ്രവാചകനെ ഏൽപ്പിച്ചപ്പോ അതിന്റെ ആശയം ദൈവികമാണ്, ഭാഷ പ്രവാചകന്റേതാണ്. സുന്നത്തും ഖുർആനും സുന്നത്തും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം അതാണ്. രണ്ടും വഹിയാണ്. ഒന്ന് ആശയത്തിനും അക്ഷരങ്ങൾക്കും ദൈവികതയുണ്ട്. രണ്ടാമത്തേതിന് ആശയം ദൈവികമാണ്, അക്ഷരം ഭാഷ പ്രവാചകൻ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ സഹാബത്ത് അവരെ അവിടെ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ ഒരു നോട്ട് കുറിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ വാക്ക് എഴുതി വെക്കൂ? ഇല്ലല്ലോ. ആ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ അതിന്റെ ഒരു ആശയം എഴുതി വെക്കൂല്ലേ? ഇതുപോലെ ഹദീസുകളിൽ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഒരു വിഷയത്തിൽ വന്ന എല്ലാ റിപ്പോർട്ടുകളും മുമ്പിൽ വെച്ചിട്ട് വേണം ആ വിഷയത്തിൽ ഒരു തീർപ്പിലെത്താൻ എന്ന് പറയുന്നത്. ഏതിനു ശേഷം? ഖുർആൻ പഠിച്ചതിന് ശേഷം, ഖുർആൻ മുന്നിൽ വെച്ചതിന് ശേഷം അതിന്റെ വിശദീകരണം പഠിക്കാൻ ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസും ഈ ആയത്തും വെച്ചിട്ട് തീർപ്പാക്കല്ല. പിന്നെയോ വേറെ വചനങ്ങളുണ്ടോ? വേറെ സന്ദർഭങ്ങളിൽ റസൂലുള്ള വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത് അസാധാരണമായ ചരിത്രത്തിൽ അതിന് തുല്യമായ ഒരു വൈജ്ഞാനിക പ്രവർത്തനവും ഇന്ന് വരെ നടന്നിട്ടില്ല. എവിടെ? മുസ്ലിം ഉമ്മത്തിലല്ല, ലോക മനുഷ്യ ചരിത്രത്തിൽ ഹദീസിന്റെ ക്രോഡീകരണം പോലെയുള്ള അസാധാരണമായ ഒരു വൈജ്ഞാനിക പ്രവർത്തനവും അതിനോട് തുല്യത വെക്കുന്ന ഒരു വൈജ്ഞാനിക പ്രവർത്തനവും ഇന്നോളം നടന്നിട്ടില്ല. ഇതാണ് സുന്നത്തിന്റെ സ്ഥാനം. ഈ ഖുർആനും ഈ സുന്നത്തുമാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ അടിസ്ഥാനം. അത്തിയുള്ളാഹ എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥത്തെ നിങ്ങൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യൂ എന്നാണ് അർത്ഥമെങ്കിൽ, അത്തിയുൾ റസൂൽ എന്ന് പറയുമ്പോൾ റസൂൽ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം ഈ ആയത്തുകളൊക്കെയും ഖുർആനിൽ തുടരുമ്പോൾ അതിന്റെ താല്പര്യം ഈ പ്രവാചകനിൽ നിന്നുള്ള ചെറിയും നിങ്ങൾ പഠിക്കൂ എന്നിട്ട് മനസ്സിലാക്കൂ എന്നാണ്. അങ്ങനെ ആ ചെറിയ നിങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. ഒഴിഞ്ച് തിയറൂഹു തഹത്തതു ഇന്ന ഹാദൽ ഖുർആന യഹ്ദി വ ഇന്നക ലതഹ്ദി. അറബി ഭാഷ അറിയുന്നവർക്ക് ഈ പ്രയോഗങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി. നിശ്ചയമായും ഈ ഖുർആൻ സന്മാർഗത്തിലാക്കും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഈ ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നിശ്ചയമായും ഈ ഖുർആൻ നിങ്ങളെ സന്മാർഗത്തിലേക്ക് വഴി നടത്തും എന്ന് പ്രയോഗിച്ച ഖുർആൻ ആ പ്രവാചകനെ പറ്റി പറയുന്നു ഇന്നക ലതഹ്ദി. അവിടെ ഒരു ലാമ കൂടി കൂടിയിരിക്കണം, കാരണം കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് കുറച്ചുകൂടി കട്ടിപ്പെടുത്തിയിട്ട് കട്ടി വരുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇന്നക ലതഹ്ദി ഇല സിറാത്തി മുസ്തഖീം, താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്നവനാണ്. ഈ യാഥാർത്ഥ്യം, അപ്പൊ പ്രവാചകനോടുള്ള ഹുബ്ബ്, അവിടെയാണ് നമ്മൾ പോകുന്നത്. പ്രവാചകനോടുള്ള ഹുബ്ബ് എന്ന ആശയത്തെക്കാൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്ന് ഒരാശയം പ്രവാചകനുള്ള ഇത്താഴ്ത്ത് എന്നതാണ്. രണ്ടാമത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം പ്രവാചകനെ കൊണ്ടുള്ള ഇത്തിബാ എന്നതാണ്. ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുന്നവർ,
ഈ താഴ്ത്തും ഇത്തിബാവും ഇല്ലാതെ, അഥവാ ഈ അനുസരണവും ഈ പിന്തുടർച്ചയും ഈ പിൻബത്തലും ഇല്ലാതെ വെറും ഒരു ഹുബ്ബ്, അത് പ്രവാചക ചിത്തിയുടെ ചൈതന്യത്തിന് നിരക്കുന്നതല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ കൊച്ചാക്കലും പരിഹസിക്കലുമാണ്. ഇതിനെപ്പറ്റി ഞാൻ മുമ്പൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഉദാഹരണം നിങ്ങളോട് ഇപ്പൊ പറയാം. അതെന്താന്ന് ചോദിച്ചാൽ, ഒരാൾ രാത്രി നമസ്കാരത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ഈ തഹജ്ജുദ് എന്നൊക്കെ പറയുമല്ലോ, ഈ റമദാൻ മാസത്തിൽ ഈ തറാവീഹ് എന്ന് പറഞ്ഞിട്ട് രൂപം മാറി വന്നിട്ടുള്ളത് ഈ നമസ്കാരമാണ്. അല്ലാതെ റമദാനിൽ പ്രത്യേകിച്ച് നമസ്കാരമില്ല. റമദാൻ അല്ലാത്തപ്പോഴൊക്കെ ഈ നമസ്കാരം വളരെ അഫലായ ശ്രേഷ്ഠമായ സുന്നത്താണ്. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം മറ്റേയായിട്ടുള്ള നമസ്കാരം, അതാണ് ഖിയാമുൽ ലൈൽ, അതാണ് തഹജ്ജുദ് എന്നൊക്കെ പറയുന്നത്. തഹജ്ജുദ് ബിഹി നാഫിലത്തൽ ലക് എന്ന് റസൂലുള്ളയോട് സവിശേഷമായിട്ട് അള്ള കൽപ്പിക്കുന്ന ആ തഹജ്ജുദ് ഉണ്ടല്ലോ, അത് ശ്രേഷ്ഠമായ സുന്നത്താണ്. ഇപ്പൊ വിഷയം എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരാൾ പറയാണ് ഞാൻ തഹജ്ജുദ് നമസ്കാരത്തെ സ്നേഹിക്കുന്നവനാണ്, നല്ല തണുപ്പ് കാലത്താണ്, ഇയാൾ അനാം വെച്ചു, ഉണരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ചെയ്ത് കടന്നു, അങ്ങനെ പൊതച്ചും മൂടി ഉറങ്ങുന്നതിനിടയിൽ പാതിരാ കഴിഞ്ഞപ്പോഴോ ഈ അലാമടിച്ചു. ഇയാൾക്ക് അപ്പോൾ എണീക്കാനുള്ള യാതൊരു താല്പര്യമില്ല, നല്ല നേരിയ തണുത്ത കാറ്റ് അടിച്ചു വീശുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, സുഖസുന്ദരമായി ഉറങ്ങിക്കൊണ്ടിരിക്കെ ഈ അലാമടിച്ചപ്പോൾ പുറത്തിനുള്ളിൽ നിന്ന് പതുക്കെ കൈ പുറത്തിട്ട് അതിന്റെ ബട്ടനും അന്ന് അമർത്തി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇയാൾ അവിടെ കിടന്നിട്ട് പറയാണ്, വളരെ പൊരിശയാക്കപ്പെട്ട നമസ്കാരം, റസൂലുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നമസ്കാരം, ഏത് സന്ദർഭത്തിലും അവിടെ നിന്ന് പുലർത്തിപ്പോന്ന നമസ്കാരം. നമസ്കാരത്തിന്റെ കുറെ മറുപടി പറഞ്ഞു, മൂപ്പരത്തിട്ട് പഴയ മട്ടിൽ തന്നെ ഉറങ്ങി. എന്താ നിങ്ങൾ അഭിപ്രായം? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറങ്ങിയതിന് ശേഷം നേരെ മറിച്ച് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഉറക്കച്ചടവൊക്കെ കളഞ്ഞ് അദ്ദേഹം ഒഴിവ് ചെയ്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ അതാ നമസ്കാരത്തോടുള്ള സ്നേഹമാണ്. കാരണം അതിൽ ഇത്താഴത്തുണ്ട്, ഇത്തിബാവുണ്ട്, അഥവാ അതിൽ അനുസരണവും പിൻപറ്റലുമുണ്ട്. നേരെ മറിച്ച് കുറെ വർണ്ണനകളും ഉപമകളും അലങ്കാരങ്ങളുമായിട്ട് ആ നമസ്കാരത്തെ പ്രകീർത്തിച്ചിട്ട് അയാൾ അവിടെ ഉറങ്ങിയിരുന്നെങ്കിലോ, അതതിനെ പരിഹസിക്കലും കൊച്ചാക്കലുമാണ്. പ്രവാചകനോടുള്ള സ്നേഹം കൊള്ളാം, മിതമായ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളും കൊള്ളാം, പക്ഷേ അത് ഇത്തിബാഇന്റെയും മിത്താഴത്തിന്റെയും അടിസ്ഥാനത്തിലാകണം. ഇത്തിബാഇലേക്കും മിത്താഴത്തിലേക്കും പ്രേരിപ്പിക്കുന്നതാവണം. റസൂലുള്ളയോടുള്ള ഈ അനുസരണവും റസൂലുള്ളയോടുള്ള ഈ പിന്തുടർച്ചാ മനസ്ഥിതിയും പിൻപറ്റാനുള്ള ആ ആഭിമുഖ്യവും വളർത്താൻ റബീഉൽ മാസത്തെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ സവിശേഷമായിട്ട് ഒരു തെറ്റില്ല. കാരണം എന്താണ്? അതെല്ലാ മാസത്തിലും ഏർപ്പെടേണ്ട ദൗത്യമാണ്. റബീഉൽ അവലിൽ മാത്രം അത് പറ്റൂല എന്ന് പറയാൻ ഒരു ന്യായമില്ല. നേരെ മറിച്ച് ഇത്താഴത്തിന്റെ വഴിയെക്കുറിച്ച് ലെവലേഷം ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ. അനുസരണ പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുന്നതിനെപ്പറ്റി വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ. പ്രവാചകനെ പിന്തുടരുന്നതിനെപ്പറ്റിയും വളരെ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ. അനുയായികളെ കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. ജീവിതത്തിന്റെ കുറച്ച് മേഖലയെ റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. ജീവിതം വീതം വെച്ചപ്പോ മേഖല വലുതൊക്കെ കൂടി അങ്ങ് പുറംപോക്കിൽ പൊതുമേഖലയായി പോയിരിക്കുകയാണ്. മതമേഖല വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ തന്നെ ഇത് പൗനലും പറയലും പഠിപ്പിക്കലും കുറവാണ്. ഒന്നുകൂടി വെക്ക്, എന്നിട്ട് സ്നേഹപ്രകടനങ്ങൾ വർണ്ണാഭമായി തീരുകയാണ്. കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വൈദ്യുത ദീപാലങ്കാരങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതുതന്നെ ഒരു വലിയ ഈമാനികമായ പ്രകടനമാണെന്ന് വിവരമുള്ളവർ എന്ന് കരുതപ്പെടുന്നവർ വിളംബരം ചെയ്യുകയാണ്. സാധാരണ ജനം അതിലേക്ക് ആകൃഷ്ടരാകുകയാണ്. ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കാഴ്ചകളൊക്കെയും വലിയ ഏറ്റവ്യത്യാസങ്ങളില്ലാതെ ഈ സമുദായത്തിനകത്തും നമ്മൾ കാണുകയാണ്. ഇതാണ് ഹബ്ബ് എന്ന് കരുതുന്നുവെങ്കിൽ അതൊരു വല്ലാത്ത ഹബ്ബ് തന്നെയാണ്. അതിന് പക്ഷേ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പ്രവാചകനെ പിൻപറ്റാനും അനുസരിക്കാനും നമ്മോട് നിർദ്ദേശിച്ചോ, അങ്ങനെ പ്രവാചകനെ പഠിക്കുവാനും അങ്ങനെ ആ മഹാനുഭാവന്റെ ജീവിതത്തെ പകർത്തുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് വിട്ടുപൊറുത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ നല്ല മുറാദുകളും അല്ലാഹു സഫലമാക്കുമാറാവട്ടെ. നമ്മുടെ ബഹുമാന്യനായ ജനാബ് ടി കെ അബ്ദുള്ള സാഹിബ് ദീർഘകാലം ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നേതൃരംഗത്ത് വൈജ്ഞാനികവും വൈജ്ഞാനികവുമായിട്ട് അതീവ ജാഗ്രതയോടെ നിലകൊണ്ട ആ മഹാനുഭാവൻ നമ്മോട് വിട പറഞ്ഞു. റഹ്മാനും റഹീമുമായ റബ്ബെ, അദ്ദേഹത്തോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അദ്ദേഹത്തിന്റെ വീഴ്ചകൾ പുറത്തുകൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ നിന്ന് യാത്രയായ എല്ലാവരോടുമൊപ്പം
നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.